You're with SBS Radio.
പ്രിയമുള്ള ശ്രോതാക്കളെ, ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം എം പി ശശി തരൂർ ലോക്സഭയിൽ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ, സ്വകാര്യ ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ തോതിൽ വാർത്തയായ ഒരു കാര്യമാണ് ഇത്. എന്നാൽ ഇത്തരത്തിൽ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ അത് നിയമമായി മാറാൻ, അത് യാഥാർത്ഥ്യമാകാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന വിഷയമാണ് ഇന്ന് എസ് ബി എസ് മലയാളത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യയുടെ 14th ലോക്സഭയിലും 15th ലോക്സഭയിലും ലോക്സഭാ സെക്രട്ടറി ജനറലായിരുന്ന ശ്രീ പി ഡി ടി ആചാരിയാണ് ഇതേക്കുറിച്ച് സംസാരിക്കാനായി നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ പി ഡി ടി ആചാരി, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. ഇപ്പോൾ ശശി തരൂർ എം പി ഇത്തരത്തിലൊരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. എത്രത്തോളം പ്രസക്തമാണ് ഈ ഒരു ബിൽ, അല്ലെങ്കിൽ ഇതൊരു നിയമമായി മാറാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്?
പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് സാധാരണ നിയമമാകുന്നത് വളരെ വളരെ റെയറായിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ടെങ്ങാണ്ട് ഈ 50s എങ്ങാണ്ട് ഒന്നോ രണ്ടോ ബില്ലുകൾ അങ്ങനെ നിയമമായി എന്നുള്ളത് അല്ലാതെ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലുകൾ അങ്ങനെ സാധാരണ നിയമമാകാറില്ല. അപ്പോ ഈ വിഷയം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും ഒക്കെ ഗവൺമെന്റ് ധരിച്ചാൽ അതൊരു ഒരു ഒരു നിയമനിർമ്മാണം ആ വിഷയത്തിന് ആവശ്യമാണെന്ന് ഗവൺമെന്റിന് ബോധ്യമായാല് ഗവൺമെന്റ് സാധാരണ ചെയ്യുന്നത് ഈ ഡിസ്കഷൻ കഴിഞ്ഞ് വോട്ടിലിടുന്ന സമയത്ത് ഈ മെമ്പറോട് അഭ്യർത്ഥിക്കും, അതായത് ഞങ്ങള് ഗവൺമെന്റ് കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയ ഒരു ബില്ല് കൊണ്ടുവരാം, ഈ ബില്ല് അപര്യാപ്തമാണ് അല്ലെങ്കിൽ അപൂർണമാണ്, ഞങ്ങളൊരു പൂർണ്ണമായ കോംപ്രിഹെൻസീവ് ആയ ഒരു ബില്ല് കൊണ്ടുവരാം, അതുകൊണ്ട് നിങ്ങളിത് പിൻവലിക്കണം എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പൊ ഈ ബില്ല് അവതരിപ്പിക്കുന്ന ആള് ആ ബില്ല് പിൻവലിക്കും. അതല്ല എങ്കിൽ ഗവൺമെന്റ് അതിനെ ടോട്ടലി എതിർക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഗവൺമെന്റ് അത് എതിർത്ത് തോൽപ്പിക്കും, ഹൗസില് വോട്ടിലിട്ടിട്ട് അത് പരാജയപ്പെടുത്തും. ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങളാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ മെമ്പറിനും ഒരു ഏതെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് എന്ന് അദ്ദേഹം കരുതുന്ന ഒരു വിഷയത്തിനെ കുറിച്ച് ബില്ല് അവതരിപ്പിക്കാനും അത് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും സഭയിൽ അത് ചർച്ച നടത്തി രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാനും ഈ കാര്യത്തിലാണെങ്കിൽ ഇന്റർനാഷണൽ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ആണ് അതിനുള്ളത്. അല്ലാതെ അത് നിയമം ആകും എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ സാധാരണ ആവത്തില്ല എന്നുള്ളതാണ് ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്.
ഓക്കെ, സാധാരണ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അവതരിപ്പിക്കുന്നത്, അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും സാധാരണ?
അത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് അവതരിപ്പിച്ചാൽ മറ്റ് സാധാരണ ഇപ്പൊ ഗവൺമെന്റ് ആണ് നിയമനിർമ്മാണം നടത്തുന്നത്, ബില്ലുകൾ കൊണ്ടുവരുന്നത് ഗവൺമെന്റ് ആണ് ബില്ല് കൊണ്ടുവരുന്നത്. ഇപ്പൊ അമേരിക്കയിലൊന്നും പോലെ പ്രൈവറ്റ് മെമ്പേഴ്സ് അല്ല ഈ നിയമനിർമ്മാണം നടത്തുന്നത്, ഇവിടെ ഗവൺമെന്റ് ആണ് ബില്ലുകൾ കൊണ്ടുവന്ന് നിയമമാക്കി പാസ്സാക്കി നിയമമാക്കുന്നത്. പക്ഷെ പ്രൈവറ്റ് നമ്മുടെ മെമ്പർമാർക്കും മറ്റാളുകൾക്കും ഈ ഒരു നിയമനിർമ്മാണത്തിനുള്ള അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിന്റെ ആദ്യത്തെ സ്റ്റേജ് ഒരു ബില്ല് അവതരിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്, അതിനുള്ള അവകാശമുണ്ട് അവർക്ക്. അതനുസരിച്ച് സാധാരണ ബില്ല് പോലെ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അത് കഴിഞ്ഞ് അതിനെ കുറിച്ചൊരു ഇത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലായതുകൊണ്ട് നറുക്കെടുക്കണം, നറുക്കെടുത്ത് ഏതൊക്കെ ബില്ലാണ് അതിന് പ്രയോറിറ്റി നിശ്ചയിക്കും, ആ പ്രയോറിറ്റി നിശ്ചയിക്കുന്ന അനുസരിച്ച് ബില്ല് ലിസ്റ്റ് ചെയ്യും ഇതിന്റെ അവരുടെ അജണ്ടയില്. പ്രൈവറ്റ് മെമ്പേഴ്സ് സമയമുണ്ട്, അതായത് 3:30 വെള്ളിയാഴ്ച 3:30 ആണ് പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ സമയം തുടങ്ങുന്നത്, 3:30 മുതൽ 6:00 വരെ 2.5 മണിക്കൂർ പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ ബില്ലുകളെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരിക്കും. ഓരോ ദിവസവും 1, 2, 3 ബില്ലുകൾ ലിസ്റ്റ് ചെയ്തിരിക്കും ഇത് ഡിസ്കഷന് വേണ്ടി, കൺസിഡറേഷന് വേണ്ടി. അതിൽ പ്രയോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഈ ഡിസ്കഷൻ നടക്കും. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ്, ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ടെങ്കിൽ ആ ബില്ലിന്റെ സമയം കൂടുതൽ കൂടുതൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ചിലപ്പോൾ 2-3 വെള്ളിയാഴ്ചകൾ തുടർച്ചയായിട്ട് ആ ബില്ലിനെ കുറിച്ച് ചർച്ചകൾ നടക്കും. അങ്ങനെ നടന്ന് അവസാനത്തിൽ ഗവൺമെന്റിന് മറുപടി വരും, ഗവൺമെന്റ് ഭാഗത്തു നിന്ന് മന്ത്രി മറുപടി പറയും. മറുപടി പറഞ്ഞാൽ ഈ ഒന്നുകിൽ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് ഇതിന്റെ ഈ പ്രിൻസിപ്പിൾ അതിലടങ്ങിയിരിക്കുന്ന പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ ഞങ്ങൾ വേറെ ബില്ല് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഈ ഇദ്ദേഹത്തിനോടത് വിഡ്രോ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഗവൺമെന്റ് ഇതിനെതിരാണ്, എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ വോട്ട് നിട്ടിട്ട് പരാജയപ്പെടുത്തുക.
ഈ
ഇതാണ് സ്റ്റേജസ് അതിനകത്തുള്ളത്.
അപ്പോൾ ഇത് വോട്ടിനിട്ട് വിജയിപ്പിക്കുക എന്നൊരു രീതി ഇന്ത്യൻ പാർലമെന്റിൽ താങ്കൾ പറഞ്ഞു വെച്ചാൽ വളരെ 1950s മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണോ?
അത്രയേ ഉള്ളൂ. അതിന് വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ അത് അങ്ങനെ അങ്ങനെ നടന്നിട്ടുള്ളൂ.
ഓക്കെ. ഈ താങ്കൾ ഒരുപാട് കാലം ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നതാണല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലൊരു പ്രൈവറ്റ് മെമ്പർ കൊണ്ടുവരികയും പിന്നീട് സർക്കാർ അതിനെ അംഗീകരിച്ചുകൊണ്ട് പുതിയ ബില്ലായി സർക്കാർ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത് എത്രത്തോളം ഫ്രീക്വന്റ് ആയി നടക്കാറുണ്ട്?
അതൊന്നും നടക്കാറില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഈ ബില്ലൊന്ന് വിട്ടുപോയിപ്പിക്കാൻ വേണ്ടി സാധാരണ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ ഒരു കോംപ്രിഹെൻസീവ് ബില്ല് കൊണ്ടുവരാം എന്നുള്ളത്. അങ്ങനെ സാധാരണ ഗതിയിലൊന്നും അത് നടക്കാറില്ല. കാരണം ഇതിപ്പം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അതിനെ കുറിച്ച് എല്ലാവരും മറന്നു കഴിയും. അങ്ങനെയാണ് സാധാരണയുള്ള അനുഭവം. പിന്നെ ഏതെങ്കിലും പ്രൈവറ്റ് മെമ്പർ ബില്ല് കൊണ്ടുവന്ന് അതിന്റെ പേരിൽ ഗവൺമെന്റ് ഒരു കോംപ്രിഹെൻസീവ് ബില്ല് കൊണ്ടുവരുന്നതായിട്ട് അങ്ങനെ ഒരു നമുക്ക് ഓർക്കുന്നില്ല, അങ്ങനെ ഒരു സംഗതി വന്നിട്ടുള്ളതായിട്ട്. അപ്പൊ അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല ഏത് ബില്ല് അങ്ങനെ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് കോംപ്രിഹെൻസീവ് ബില്ല് കൊണ്ടുവരുന്നുള്ളത്.
ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റിന് വേണ്ടി ഇങ്ങനെ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് കൊണ്ടുവരുന്നത് അതും പതിവില്ലാത്തൊരു കാര്യമാണോ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്നത്
അല്ലല്ല, അങ്ങനെ പതിവില്ലാത്തൊന്നുമില്ല. അത് ഒരുപാട് ബില്ലുകൾ, ധാരാളം ബില്ലുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റിന് വേണ്ടി വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതെങ്കിലുമൊക്കെ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ധാരാളം ബില്ലുകൾ വരാറുണ്ട്.
ഓക്കെ. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശശി തരൂർ MP കൊണ്ടുവന്ന പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ നിയമമായി മാറാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന കാര്യമാണ് SBS മലയാളം ഇന്നിപ്പോൾ പരിശോധിക്കുന്നത്. ഇന്ത്യയിൽ ലോക്സഭയിൽ മുൻ സെക്രട്ടറി ജനറലായിരുന്ന ശ്രീ PDT ആചാര്യയാണ് അതേക്കുറിച്ച് SBS മലയാളത്തോട് വിശദീകരിക്കുന്നത്. ഇത് എത്രത്തോളം ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്? ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ പ്രയോറിറ്റി നിശ്ചയിക്കും, അത് അങ്ങനെയാണ് പിന്നെ ഒരു ചർച്ചയിലേക്ക് വരിക എന്നുള്ളത്. ഇപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാകുമ്പോൾ ഒരു ചർച്ചയെങ്കിലും പാർലമെന്റിൽ നടക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ടാകും?
ഇതിപ്പോ ഇത് ഞാൻ പറഞ്ഞില്ലേ, ബില്ല് ഇത് വോട്ട് ഇത് ബാലറ്റ് വഴിയാണ് പ്രയോറിറ്റി നിശ്ചയം.
സർക്കാരിന് തീരുമാനിക്കാൻ കഴിയില്ല, ബാലറ്റ് വഴി മാത്രമേ കഴിയുള്ളൂ.
സർക്കാരിനൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഇതൊക്കെ തീർച്ചയായും ലോക്സഭയുടെ ചട്ടങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണതെല്ലാം. ഗവൺമെന്റ് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റ് ആണ് അത് നടത്തുന്നത്. അതിന്റെ ആളുകൾ ഉദ്യോഗസ്ഥന്മാർ പോയി ഇരുന്ന് അത് ചെയ്യാം, ആരെങ്കിലും MP ഒക്കെ ഇരുത്തും, അവരുടെ സാന്നിധ്യത്തിൽ അവരെ കൊണ്ടൊക്കെയാണ് ഇതൊക്കെ എടുപ്പിക്കുന്നത് നറുക്കെടുപ്പൊക്കെ.
ഓക്കെ. അപ്പൊ അതിനുശേഷം എന്ത് ചർച്ചയാണോ തീരുമാനിക്കുന്നത് സ്പീക്കർ തന്നെയായിരിക്കും അല്ലെ ബാലറ്റിൽ വന്നു കഴിഞ്ഞാൽ?
അത് ഇപ്പൊ അടുത്ത ആഴ്ചത്തേക്കുള്ള ബില്ല് ആവശ്യം രണ്ടോ മൂന്നോ ബില്ല് ഇവർ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാല് അത് അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് ലിസ്റ്റ് ചെയ്യുമല്ലോ.
ഓക്കെ.
അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ഓഫ് ബിസിനസിൽ വരും, അജണ്ടയിൽ വരും.
അഥവാ സർക്കാരിനൊരു അനുകൂല താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനുകൂല നിലപാടുണ്ടെങ്കിൽ ഈ താങ്കൾ പറഞ്ഞതുപോലെ മറ്റൊരു ബില്ല് സർക്കാർ കൊണ്ടുവരാൻ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ഒരു ബില്ല് കൊണ്ടൊരു മാറ്റം ഉണ്ടാകും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അല്ലേ?
അതില്ല, അത് രണ്ടായതില്ല. ഗവൺമെന്റ് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത് ഗവൺമെന്റിന്റെ പോളിസി ഡിസിഷൻ ആണ്. അങ്ങനെ ഒരു പോളിസി അവർ ഡിസൈഡ് ചെയ്യുന്നെങ്കിൽ അത് കൊണ്ടുവരും. പക്ഷെ ഇത് ഇതൊരു ഒക്കേഷൻ ആണ്. ഈ ഒക്കേഷൻ പറഞ്ഞ ഇത് പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാല് ഈ ഒരു അവസരം, അതായത് ഈ ഒരു ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്ത് വെളിയിൽ പോയിരിക്കുന്ന പ്രവാസികൾക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ, അത് ഗവൺമെന്റ് അതിന്റെ പോളിസി എന്നുള്ള രീതിയിൽ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ പൊതുവായി സഭയിലുള്ള ഒരു അഭിപ്രായം ഗവൺമെന്റിന് കിട്ടും. എന്താണ് MP ഇതിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് അതിനകത്ത് നേരിട്ടുണ്ട് ആ ഒരു ഇഷ്യൂ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അത് 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 അഡ്രസ് ചെയ്യണം എന്ന് അവർക്ക് തോന്നിയാൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ബില്ല് കൊണ്ടുവരാം.
കാരണം
ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിനുള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാല് ഇത് പലപ്പോഴും അപൂർണമായിരിക്കും. കാരണം ഈ MP ബില്ലുണ്ടാക്കാനുള്ള ഒരു സ്കില്ലില്ല. ബില്ലെന്ന് പറയുമ്പോൾ ഒരു വളരെ ടെക്നിക്കലായ ഒരു കാര്യമാണ്. അതിനകത്ത് നിയമവശമാണ്, നിയമം അറിയണം. നിയമം അറിയുന്നു പറഞ്ഞാൽ അതിന്റെ എല്ലാ ഇംപ്ലിക്കേഷൻസും അറിയണമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ പ്രൊവിഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആണ് ഗവൺമെന്റ് ഐഡിയ അക്സെപ്റ്റബിൾ ആണ് എന്നാൽ പോലും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാം കോംപ്രിഹെൻസീവ്. കാരണം ഗവൺമെന്റിന്റെ മെഷീനറിയും ഗവൺമെന്റിന്റെ ലോ ഡിപ്പാർട്ട്മെന്റും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് വളരെ ഫുൾ പ്രൂഫ് ആയ ഒരു ഒരു ഫോൾട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ബില്ല് അവർക്ക് കൊണ്ടുവരാൻ പറ്റും.
തീർച്ചയായും ഇതിനകത്ത് ഒരു പക്ഷേ താങ്കൾ ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയം കൂടി നോക്കുകയാണെങ്കിൽ വൈരുദ്ധ്യം കൂടിയുണ്ട്. കാരണം അന്ന് UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇതേക്കുറിച്ച് ചോദ്യം ഓസ്ട്രേലിയയിൽ വെച്ച് തന്നെ അന്നത്തെ പ്രവാസികാര്യ മന്ത്രി വയലാർ റവിയോട് ഉയർന്നിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും ഇന്ത്യൻ സർക്കാർ അതേക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഇരട്ട പൗരത്വത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നാണ് അന്ന് അദ്ദേഹം വളരെ അസന്നിഗ്ധമായി പറഞ്ഞത്. ഇപ്പോൾ ഒരു കോൺഗ്രസ് എം പി തന്നെ കൊണ്ടുവരുന്ന ഒരു ബില്ല്, പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ കൊണ്ടുവരുമ്പോൾ അതിലൊരു വൈരുദ്ധ്യത്തെ നമ്മൾ എങ്ങനെ കാണണം?
ഇപ്പൊ ഓരോ എം പിക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരൊരു പാർട്ടിയിലാണെങ്കിൽ അവര് പാർട്ടിയുടെ ഒരു വ്യൂ അല്ല റിഫ്ലക്ട് ചെയ്യുന്നത് ഈ കാര്യത്തിലൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അവർക്കൊരു ഫ്രീഡം ഉണ്ട്, ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. പാർട്ടിയുടെ ഒരു ഒരു പൊതുവായ ഒരു അഭിപ്രായം പൂർണ്ണമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോഴൊക്കെ അവര് ബില്ലുകളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വൈരുദ്ധ്യത്തിനെ കുറിച്ച് ആ ഒരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അന്ന് ഗവൺമെന്റിന്റെ ഒരു നിലപാട് ഇതായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇന്നും ഗവൺമെന്റ് നിലപാട് അത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ പക്ഷെ മാറുന്നതായിരിക്കും ഗവൺമെന്റിന്. അങ്ങനെ വരുമ്പോ അത് ആ രീതിയിലുള്ള ബില്ല് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടല്ലോ അങ്ങനെ ഗവൺമെന്റിന്റെ അഭിപ്രായം മാറുകയാണെങ്കിൽ.
തീർച്ചയായും തീർച്ചയായും. അപ്പൊ താങ്കൾ സൂചിപ്പിച്ചതിൽ എനിക്ക് ഒരു ആകത്തുക എന്ന് പറയാവുന്നത് ഈ ഒരു ബില്ല് കൊണ്ട് ഒരു പക്ഷേ മാറ്റം ഉണ്ടാകില്ല, പക്ഷേ ഇതൊരു ഒരു അവസരമാണ്, ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ്. ആ അവസരം വേണമെങ്കിൽ പ്രവാസികൾക്കും മുതലെടുക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അവസരമാണെന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ പി ഡി ടി ആചാരി, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഇത്രയധികം കാര്യങ്ങൾ പങ്കുവച്ചതിന്.
Hear more stories in your language by visiting sbs.com.au.